ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ஸ்மரணையோடு கடோபனிஷத் திதிய வல்யாணம் வாய்க்காம். புரம் ஏகாதசத்வாரம் அஜஸ்யாவக்ரசேதஸ அனுஷ்டாயன சோசதி விமுக்தஸ்ச விமுச்யதே ஏதத் வை தத் ஹம்ஸ ஸ்விசிஷத் வசு அந்தரிக்ஷஸத் ஹோதா வேதிஷத் அதிதர் துரோணசத் நிர்ஷத் வரசத் ரதசத் வியோமசத் அப்ஜா கோஜா ரதஜா அத்ரிஜா ரதம் ப்ரஹத் ஊர்த்வம் ப்ராணம் உன்னயதி அபானம் ப்ரத்யகஸ்யதி மத்யே வாமனமாசீனம் விஸ்வா விஸ்வே தேவா உபாசதே அஸ்ய விஸ்ரம்சமானஸ்ய ஶரீரஸ்தஸ்ய தேஹினஹ தேஹாத் விமுச்யமானஸ்ய கிமத்ர பரிசிஷ்யதே ஏதத் வை தத் ந ப்ராணேன நாபானேன மர்த்யோ ஜீவதி கஷ்சன இதரேண து ஜீவந்தி யஸ்மின் ஏதா உபாஸ்ரிதௌ ஹந்தத இதம் ப்ரவக்ஷ்யாமி குஹ்யம் ப்ரஹ்ம சநாதனம் யதா ச மரணம் ப்ராப்ய ஆத்மா பவதி கௌதம யோனி மன்யே ப்ரபத்யந்தே ஶரீரத்வாய தேஹினஹ தாணு மன்யேனு சம்யந்தி யதா கர்ம யதா ஸ்ருதம் யேஷ சுப்தேஷு ஜாகர்த்தி காமம் காமம் புருஷோ நிர்மிமானஹ ததேவ சுக்ரம் தத்ப்ரஹ்மா தேவாமிருதமுச்யதே தஸ்மின் லோகாஸ்ருதா சர்வே ததுநாத்யேதி கஷ்சன ஏதத் வை தத் அக்னிர் யதைகோ புவனம் ப்ரவிஷ்டோ ரூபம் ரூபம் ப்ரதிரூபோ பபூவ ஏகஸ்ததா சர்வபூதாந்தராத்மா ரூபம் ரூபம் ப்ரதிரூபோ பஹிஷ்ச வாயுர் யதைகோ புவனம் ப்ரவிஷ்டோ ரூபம் ரூபம் ப்ரதிரூபோ பபூவ ஏகஸ்ததா சர்வபூதாந்தராத்மா ரூபம் ரூபம் ப்ரதிரூபோ பஹிஷ்ச சூர்யோ யதா சர்வலோகஸ்ய சக்ஷுர் ந லிப்யதே சாக்ஷுஷேர் பாஹ்ய தோஷைஹி ஏகஸ்ததா சர்வபூதாந்தராத்மா ந லிப்யதே லோக துக்கேன பாஹ்யஹ ஏகோ வசீ சர்வபூதாந்தராத்மா ஏகம் ரூபம் பஹுதா யக் கரோதி தம் ஆத்மஸ்தம் ஏனு பஷ்யந்தி தீராஹ தேஷாம் சுகம் சஸ்வதம் நேதரேஷாம் நித்யோ நித்யானாம் சேதனஸ்சேதனானாம் ஏகோ பஹூனாம் யோ விதத்தாதி காமான் தம் ஆத்மஸ்தம் ஏனு பஷ்யந்தி தீராஹ தேஷாம் சாந்தி சஸ்வதோ நேதரேஷாம் ததேததிதி மன்யந்தே அநிர்தேஷ்யம் பரமம் சுகம் கதம் நுதன் விஜானீயாம் கிமு பாதி விபாதி வா ந தத்ர சூரியோ பாதி ந சந்திர தாரகம் நேம விதிதோ பாந்தி குதோயமக்னிஹி தமேவ பாந்தம் அனுபாதி சர்வம் தஸ்ய பாசா சர்வமிதம் விபாதி. திரியவல்லியில் ரெண்டாமத்து மந்திரமான சர்ச்ச செய்தது. ரெண்டாமத்து மந்திரத்தில் ஆத்மாவின் சர்வாத்மபாவம், ஆத்மாவ் தன்னையான சர்வரூபத்தில் ஸ்திதி ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതിന് ഈ പ്രപഞ്ചത്തിന്റെ വിഭിന്ന ഭാവങ്ങളെ വിഭിന്ന ഘടകങ്ങളെ ആത്മാവിന്റെ തന്നെ സ്വരൂപങ്ങളായിട്ടിവിടെ അടുത്ത മന്ത്രത്തിന് മൂന്നാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ പറയുന്നത് ആത്മനഃ സ്വരൂപാധികമേ ലിംഗം ഉച്യതേ. ആത്മാവിന്റെ സ്വരൂപ അധികമേ, സ്വരൂപജ്ഞാനത്തിന് എന്താണ് ആത്മാവിന്റെ വാസ്തവ സ്വരൂപം, അതറിയുന്നതിനുള്ള ലിംഗത്തെ അടയാളത്തെ പറയുന്നു. അങ്ങനെ അതറിയുന്നതിനുള്ള ഹേതുവിനെ പറയുന്നു. അതാണ് അടുത്ത മന്ത്രം. ഊർധ്വം പ്രാണം ഉന്നയതി അപാനം പ്രത്യകസ്യതി മധ്യേ വാമനമാസീനം വിശ്വേ ദേവാ ഉപാസതി ഊർധ്വം ഹൃദയാത് പ്രാണം പ്രാണവൃത്തിയും വായും ഉന്നയതി ഊർധ്വം ഗമയതി. ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നു. എങ്ങനെയത് പ്രവർത്തിക്കുന്നു? ഈ ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് എന്താണ് നമുക്ക് അടയാളമായിരിക്കുന്നത്? അതാണ് പറയുന്നത് ഹൃദയാത് ഊർധ്വം. ഹൃദയദേശത്ത് നിന്ന്, ഹൃദയപ്രദേശത്ത് നിന്ന് മുകളിലേക്ക് പ്രാണവൃത്തിയും വായും, പ്രാണരൂപത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രാണ പരിണാമത്തിലുള്ള ആ വായുവിനെ ഉന്നയതി, ഊർധ്വം നയതി. പ്രാണന്റെ ഗമനം ഈ ശരീരത്തിൽ ഊർധ്വമുഖമായിട്ടാണ്, ഹൃദയദേശത്ത് നിന്ന് മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ മധ്യഭാഗത്താണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്, സ്ഥൂലമായ ഹൃദയം. ആ ഹൃദയദേശത്ത് നിന്നുകൊണ്ട് പ്രാണനെ മുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാവ്. ആത്മാവാണ് അങ്ങനെ ചലിപ്പിക്കുന്നത്. പ്രാണൻ ജഡമായ ഒരു വസ്തുവാണ്. ജഡമായ ഒരു വസ്തുവിന് സ്വയം ചലിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനെ ചലിപ്പിക്കുന്നതിന് അതിന്റെ പിന്നിലൊരു ചേതനൻ വേണം. ആ ചൈതന്യ സ്വരൂപനായ ആത്മാവ് ഹൃദയദേശത്തിരുന്നുകൊണ്ട് പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ് ആ പ്രാണൻ ഊർധ്വമുഖമായി മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തഥാ അപാനം പ്രത്യക് അധോ അസ്യതി ക്ഷിപതി യൈതി വാക്യശേഷം. യഹ ഏതൊരുവനാണോ തഥാ അതുപോലെ അപാനം അപാനവായുവിനെ പ്രത്യക് എന്ന് പറഞ്ഞാൽ അധഃ താഴേക്ക്, അവിടെ പ്രത്യക് ശബ്ദത്തിന് താഴേക്ക് എന്നാണ് അർത്ഥം. അസ്യതി ക്ഷിപതി ചലിപ്പിക്കുന്നത് നയിക്കുന്നത്. ഇപ്പൊ ഏതൊരുവനാണോ ഈ വാക്യശേഷ എന്ന് നമ്മളവിടെ ഒരു വാക്യത്തെ കൂട്ടിച്ചേർത്തോളം. യഹ ഊർധ്വം പ്രാണം ഉന്നയതി യഹ അപാനം പ്രത്യക് അസ്യതി എന്നിങ്ങനെ ക്ഷിപതി എറിയുക എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ അതിനെ ബലാത്കാരമായി പ്രവർത്തിപ്പിക്കുന്നു എന്നതുപോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയദേശത്ത് നിന്നാണ് അപാനമായി താഴേക്ക് പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. അവിടെ നിന്ന് തന്നെ പ്രാണവായുവും ഊർധ്വമുഖമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഇത് രണ്ട് വിരുദ്ധ ദിശകളിലേക്ക്, വിരുദ്ധ സ്വഭാവത്തിൽ ഈ രണ്ട് പ്രാണന്മാരും പ്രവർത്തിക്കുന്നത് ഹൃദയത്തിൽ ചൈതന്യം ജീവാത്മാവ് ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൃദയത്തെ ജീവന്റെ സ്ഥാനമായി പറയുന്നത്. അല്ലെങ്കിൽ ഹൃദയം ജീവന്റെ സ്ഥാനമാണെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. കാരണം പ്രാണപ്രവൃത്തികളെല്ലാം ഹൃദയത്തെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അത് വളരെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രാണാപാനന്മാർ അതിനെ ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതാരോ അതാണ് ജീവൻ, അതാണ് ജീവാത്മാവ് എന്നാണ്. അതുകൊണ്ടാണ് ഹൃദയത്തെ ജീവന്റെ സ്ഥാനമായി നിർദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ ധ്യാനിക്കുന്നതും അതുകൊണ്ടാണ് പ്രാണാപാനന്മാർ. അതാണ് അടുത്ത് പറയുന്നത്, തം മധ്യേ ഹൃദയ പുണ്ഡരീകാകാശി ആസീനം ബുദ്ധോ അഭിവ്യക്തി വിജ്ഞാന പ്രകാശനം. അങ്ങനെയുള്ള യഹ ക്ഷിപതി യഹ ഗമയതി എന്ന് പറഞ്ഞു ആരാണോ ഇതെല്ലാം ചെയ്യുന്നത്, പ്രാണാപാനന്മാരെ പ്രവർത്തിപ്പിക്കുന്നത്, തം അവനെ ആ ജീവാത്മാവിനെ എവിടെയിരിക്കുന്നു, മധ്യേ അവൻ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഹൃദയ പുണ്ഡരീക ആകാശേ, ഹൃദയ പുണ്ഡരീകം, പുണ്ഡരീകം പോലെ താമര പോലെ, താമരയുടെ താമരമുട്ടിന്റെ ആകൃതിയിലുള്ള ഹൃദയം, ആ ഹൃദയ ആകാശത്തിൽ ഹൃദയത്തിൽ ഉള്ള സ്ഥാനത്ത് പ്രാസീനം ആകാശത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധു അഭിവ്യക്ത വിജ്ഞാന പ്രകാശനം. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ പ്രകടമായിരിക്കുക, അറിവിൽ പ്രകടമായിരിക്കുക, അറിവായി ഉള്ളിൽ പ്രകാശിക്കുക. അറിവിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ്, അറിവിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ബുദ്ധവും അഭിവ്യക്ത വിജ്ഞാന പ്രകാശം. അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? വിജ്ഞാനം തന്നെ, അറിവ് തന്നെയാണ് അതിന്റെ പ്രകാശം എന്ന് പറയുന്നത്. ആത്മാവ് അറിവിലൂടെ പ്രകാശിക്കുന്നു, അതിന്റെ പ്രകാശനം എന്ന് പറയുന്നത് വിജ്ഞാനം തന്നെ, അറിവ് തന്നെയാണ്. അറിയുന്നത് കൊണ്ട് ആത്മാവ് ഉണ്ടെന്ന് പറയുന്നു. സ്വയം അറിയുന്നത് കൊണ്ട്, സ്വയം ഒരാൾ അറിയുന്നു എന്ന് മറ്റൊരാൾക്കും അറിയാൻ കഴിയുന്നു. ഇയാൾ അറിവുള്ളവനാണ്, കാരണം പ്രതികരിക്കുന്നത് കൊണ്ട്. മരിച്ചുപോയിന്നെന്തുകൊണ്ട് പറയുന്നു? അവിടെ ശരീരത്തിൽ പ്രതികരണമില്ല. അപ്പൊ പറയുന്നു അവിടെ അറിവില്ല, അയാൾ മരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോ ആത്മാവിന്റെ ലിംഗം, അടയാളം എന്ന് പറയുന്നത് എന്താണ്? വിജ്ഞാന പ്രകാശനമാണ്, അറിവായിട്ടുള്ള പ്രകാശനമാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ അറിവുകൊണ്ട് സാക്ഷാത്കരിക്കണമെന്ന് പറയുന്നത്. അതാണ് അറിവ്, അറിവായിട്ട് തന്നെ ആത്മാവിനെ ഗ്രഹിക്കണം. എന്നാൽ അത് അറിവായി പ്രകാശിക്കുന്നത് കൊണ്ട് അതിന്റെ പൂർണ്ണതയില്ല. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ശ്രുതി അതിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ വെളിപ്പെടുത്തി തരുന്നത്, അതിന്റെ പൂർണ്ണമായ അറിവിന് വേണ്ടി. അത് പൂർണ്ണമായി തന്നെ ഇരിക്കുന്നു, പക്ഷെ അതിന്റെ പൂർണ്ണമായ അറിവ് ആ പ്രകാശത്തിനുണ്ടാകുന്നില്ല എന്നാണ്. അതായത് ഇവിടെ അറിവിനെ അറിയാൻ ശ്രമിക്കുക, അറിവിനെ സ്വയം അറിയാൻ ശ്രമിക്കുന്നതാണ് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം. തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് എന്താണ്? അറിവിനെ, അറിവ് സ്വയം അറിയാൻ ശ്രമിക്കുന്നു. എന്നാണ് ഒരാൾ തത്വജ്ഞാനം സമ്പാദിക്കുക എന്ന് പറയും. അവിടെ പ്രത്യേകിച്ചൊരു വ്യക്തിത്വത്തിന് പ്രസക്തിയില്ല. ഒരു വ്യക്തി ഒരു വിഷയത്തെ അറിയാൻ ശ്രമിക്കുന്നതല്ല, അത് ബാഹ്യ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്. വ്യക്തി വിഷയങ്ങളെ അറിയാൻ ശ്രമിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിവ് സ്വയം അറിയാൻ ശ്രമിക്കുന്നു. ഈ അറിവിനെ തന്നെയാണ് ചിലയിടത്ത് ബുദ്ധി, മനസ്സ്, അന്ധക്കരണം, ഈ പലതരത്തിലും പറയും. അറിയാൻ ശ്രമിക്കുന്ന അറിവിന്, അപ്പൊ അറിയാൻ, അറിവ് എന്തിനറിയാൻ വേണ്ടി ശ്രമിക്കണം? കാരണം അറിവെന്ന് പറയുമ്പോൾ തന്നെ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അതാണ് സ്വയം പ്രകാശിക്കുന്നതെന്ന് പറയും. അത് പ്രത്യേകിച്ച് അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്തുകൊണ്ട്? കാരണം അറിവിന്റെ ഈ അറിവ് അപൂർണം, അതിൻ്റെ ഒരു അപൂർണത അനുഭവപ്പെടുന്നു. ആ അപൂർണതയുടെ സൃഷ്ടിയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ആ അറിവിന്റെ അപൂർണതയാണ്. അപ്പൊ ആ അപൂർണത മാറ്റുന്നതിന് വേണ്ടി ഉള്ള ശ്രമം, അതാണ് ശ്രുതി നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അറിവിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ശ്രുതി എന്ന് പറയുന്നതും വാസ്തവത്തിൽ ബാഹ്യമായിട്ടുള്ളതാണ്. ശ്രുതി എന്ന് പറയുന്നതും വാസ്തവത്തിൽ ആന്തരികമാണ്. അതാണ് ശ്രുതിയുടെ പ്രത്യേകത. അതാണ് കാരണം ഈ അറിവ്, അറിവിനെ കുറിച്ചുള്ള അറിവ് സർവപ്രാണികൾക്കും സാധാരണമാണ്, സഹജമാണ്. തന്നെ അറിയാത്ത ആരുമില്ല. സർവപ്രാണികളിലും സഹജമായിരിക്കുന്ന അറിവിനെ ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി അനാദിയാണ്, ശ്രുതി ഈശ്വരൻ ഉപദേശിച്ചാണ് എന്നെല്ലാം പറയുന്നു. കാരണം ഈ ശ്രുതി ആന്തരികമാണ്. ശ്രുതി പുറപ്പെടുന്നതും അറിവിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഈ ശ്രുതി ഉണ്ടായത്. തസ്യ നിശ്വസിതമേത ഋഗ്വേദ യജുർവേദ സാമവേദ എന്നെല്ലാം പറയും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ശ്രുതി എന്ന് പറയുന്നത് ഈ അറിവിന്റെ നിശ്വാസമാണ് എന്ന് പറയുന്നു. അറിവിൽ നിന്ന് തന്നെ നിർഗമിക്കുന്നതാണ് ശ്രുതി. ശ്രുതിയുടെ അസാധാരണത്വം, അപൂർവത എന്ന് പറയുന്ന അതാണ്, അത് അറിവിൽ നിന്ന് നിർഗമിക്കുന്നു എന്നുള്ളതാണ് ശ്രുതിയുടെ സവിശേഷത. അതായത് ഈ അറിവിനെ കുറിച്ചുള്ള ബോധം നമുക്ക് പലതരത്തിലും ഉണ്ടാവുന്നുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് ഈ അറിവിനെ കുറിച്ച് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതി പറയും നമ്മള് വാസ്തവത്തിൽ അപൂർവമായ ഒന്നിനെ ശ്രുതി ബോധിപ്പിക്കുകയല്ല, സിദ്ധവസ്തു പ്രകാശനപരമാണെന്ന് പറയും ശ്രുതി. സിദ്ധമായ വസ്തുവിനെ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു വസ്തുവിനെ തന്നെ പ്രകാശിപ്പിക്കുകയാണ് ശ്രുതി. അറിയാൻ പാടില്ലാത്ത ഒന്നിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, അറിയാവുന്ന ഒന്നിനെ ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കും. മറ്റുപദേശങ്ങളിൽ നിന്നും ശ്രുതിക്കുള്ള പ്രത്യേകത അതാണ്. മറ്റുപദേശങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത ഈ ശ്രുതിക്കുണ്ട്. അതുകൊണ്ടാണ് ആചാര്യസ്വാമി നേരത്തെ പറഞ്ഞെന്താണ്, മാതൃപിതൃ സഹസ്രേഭ്യോപി ഹിതേഷിണി ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. ആയിരം മാതാപിതാക്കളെക്കാളും ഹിതേഷിയാണ് ശ്രുതി. അതാണ് ശ്രുതിയുടെ പ്രത്യേകത. മറ്റൊരു ഉപദേശത്തിനും ഇല്ലാത്തൊരു സവിശേഷത അതുകൊണ്ട്. കാരണം ആ അറിവിൽ നിന്ന് അതിന്റെ നിശ്വാസം പോലെ പുറപ്പെടുന്നതാണ് ശ്രുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നതാണ് ശ്രോതവ്യ ശ്രുതിവാക്യഭ്യ. ശരിക്കും ഈ ആത്മാവിനെ കുറിച്ച് ശ്രവിക്കേണ്ടത് ശ്രുതിവാക്യങ്ങളിൽ നിന്നാണ് ശ്രവിക്കേണ്ടതെന്നാണ്. അതിനാര് വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു, ഉപദേശിക്കുന്നു എന്നുള്ളതിനല്ല, അതിനേക്കാൾ പ്രാധാന്യം അത് ശ്രുതിയാണോ എന്നുള്ളതാണ്. ശ്രുതി ശ്രുത്യാത്മകമായ ആ ശബ്ദം, അതിന് മറ്റ് ശബ്ദങ്ങളിൽ നിന്നും വിശിഷ്ടതയുണ്ട്, അതിന് വൈശിഷ്ട്യമാണ്. മറ്റ് ശബ്ദങ്ങളെപ്പോലല്ല, കാരണം ഈ ആധ്യാത്മികമായ ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ഈ അറിവെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ളതാണ്, പല രീതിയിലും പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ളതാണ്, പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ളതാണ്, ഉപദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു പുതിയ കാര്യം നമ്മൾ മനസ്സിലാക്കിയല്ല വാസ്തവത്തിൽ ചെയ്തു, പക്ഷേ ശ്രുതിയിലൂടെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു വിശേഷതയാണ് അതിനുള്ളത്. ശ്രുതി ശബ്ദാത്മകമാണ് ശ്രുതി എന്ന് പറയുന്നത്. ശബ്ദാത്മകമായ ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ്, ആ ശ്രുതി അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഈ ശ്രുതി അർത്ഥത്തെ, വാസ്തവത്തിന് ഈ ശ്രുതി അർത്ഥത്തെ ആരാ ബോധിക്കുന്നത്? അറിവാണ് ബോധിക്കുന്നത്. നമ്മൾ മനസ്സെന്നോ അന്ധക്കരണോ എന്നോ ഒക്കെ പറയുന്ന ഈ അറിവാണ് ശ്രുതി അർത്ഥത്തെ ബോധിപ്പിക്കുന്നത്. ശ്രുതി അർത്ഥം എന്താണ്? ശ്രുതി അർത്ഥം എന്ന് പറയുന്ന ഈ അറിവ് തന്നെ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അറിവ് അറിവിനെ ബോധിക്കുന്നു. ശ്രുതി ശ്രുത്യർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതാണോട് പറഞ്ഞ വിജ്ഞാന പ്രകാശനം, അതാണ് ശ്രുതിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ശ്രുതി അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ടിരിക്കുന്നു, അത് ഈശ്വരന്റെ നിശ്വാസമാണ്. അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ട ഈ ശ്രുതി അതിന്റെ ഉറവിടത്തെ അതിനെ ബോധിപ്പിക്കുകയാണ്. അതാണ് ശ്രുതി ശ്രുത്യർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്, അത് അറിവിനെ ബോധിപ്പിക്കുന്നു. അതിന് രണ്ട് തലം, ഒന്ന് ശബ്ദാത്മകമായ തലം ശ്രുതിയുടെ, പിന്നെ അർത്ഥതലം. ഈ ശ്രുതിയുടെ ശബ്ദാത്മകമായ തലവും അർത്ഥതലവും ഇതിനുള്ള ഈ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഈ ശബ്ദത്തിനും അർത്ഥത്തിനും ഇടയ്ക്കുള്ള തലം, ഇതിനാണ് നമ്മൾ അറിയില്ലായ്മ എന്ന് പറയുന്നത്. ശ്രുതി ശബ്ദാത്മികയായ ശ്രുതിയും ശ്രുത്യർത്ഥവും, ശ്രുത്യർത്ഥം എന്ന് പറയുന്ന അറിവ്, ഇതിന്റെ ഒരു ചെറിയ ഒരു മറവുണ്ട്. അതിന് നമ്മൾ അവിദ്യ മായ അജ്ഞാനം എന്നെല്ലാം വിളിക്കുന്നതിനെയാണ്. അപ്പൊ ആ ശബ്ദത്തിലൂടെ മറവില്ലാതെ, അല്ലെങ്കിൽ ആ മറവ് മാറി ആ ശ്രുതി നിമിത്തമായി അർത്ഥം പ്രകാശിക്കുകയാണെങ്കിൽ അവന്റെ ഉള്ളിൽ ബോധമുണ്ടാവും, ആത്മപ്രകാശമുണ്ടാവും. ശ്രുതി നമ്മളെ ശബ്ദാത്മകമായി നമ്മുടെ ശ്രവണ ഗുണങ്ങളിലൂടെ അത് എത്തിച്ചേരുന്ന എവിടെയാണ്? അറിവിലേക്കാണ് അത് എത്തിച്ചേരുന്നത്, ആ ശബ്ദം എത്തിച്ചേരുന്നത്. അറിവിലേക്ക് കടന്നിട്ട് ആ അറിവിൽ ഉള്ള മൂടൽ മറ അതിനെ നീക്കാൻ ശ്രമിക്കുകയാണ്. പുതുതായിട്ട് അവിടെ എന്തിനെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെയുള്ള ആ ശ്രുതി അതിന്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശബ്ദം അറിവിലേക്ക് കടന്ന് അവിടെയുള്ള മറയെ നീക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഉപനിഷ ശ്രവണത്തിന്റെ അപൂർവത പ്രത്യേകത എന്ന് പറയുന്നത്. ഗുരു ഉപദേശിക്കുന്നത് പോലും ശ്രുതിവാക്യമാണ് ഉപദേശിക്കുന്നത്. ഗുരുവിന്റെ ഉപദേശവും ശ്രുതിവാക്യത്തിലൂടെയാണ് ഗുരു ഉപദേശിക്കുന്നത്. ആണ് മഹാവാക്യ ഉപദേശമെന്നും മറ്റും പറയുന്നില്ല. തത്വമസി തുടങ്ങിയൊക്കെ ഉപദേശിക്കുന്ന എന്നാണ്. ശ്രുതിവാക്യത്തെ തന്നെയാണ് ഗുരു ഉപദേശിക്കുന്നത്. ഗുരുവിലൂടെ നമ്മുടെ ശ്രവണ ഇന്ദ്രിയം ഗ്രഹിക്കുന്നതും ആ ശ്രുതിയെ തന്നെ. വാസ്തവത്തിൽ ശ്രവണേന്ദ്രിയം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഇതിനെ ഗ്രഹിക്കുന്നത് അറിവുകളാണ്. ഇവിടെ പറയുന്ന വിജ്ഞാന പ്രകാശം എന്ന് പറയുന്ന അറിവ്. അതുകൊണ്ട് മറ്റ് പഠനങ്ങളെക്കാളും ഈ ശ്രവണത്തിന്, ശ്രുതിയുടെ ശ്രവണത്തിന് ഒരു അപൂർവതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അജ്ഞാനമറയെ നീക്കുന്നതിന് മറ്റുള്ള മറ്റ് എന്തെല്ലാം ഉപായങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഇതിനൊരു വിശേഷ ശക്തിയുണ്ട് ഈ ശ്രുതി. അതുകൊണ്ടാണ് അതിനെ മന്ത്രം, ശ്രുതിവാക്യങ്ങളെ മന്ത്രം എന്ന് വിളിക്കുന്നതുകൊണ്ടാണ്. മറ്റുള്ള ശബ്ദങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ലെന്ന് തന്നെ പറയാം. കാരണം ഇത് ആ അറിവിൽ നിന്ന് നേരിട്ട് പുറപ്പെട്ടാണ് ഈ ശബ്ദം. അതുകൊണ്ട് ഈ ശ്രുതിയുടെ ശ്രവണത്തെ നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കണക്കാക്കണം. ആര് പറയുന്നു, അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനല്ല പ്രധാനം. ആ ശ്രുതി സ്വയം തന്നെ അതിന്റെ അർത്ഥത്തെ നമ്മളെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ ശ്രവിക്കുമ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രമികമായി സംഭവിക്കുന്നു. ശ്രുതിയുടെ ശ്രവണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രമമായി നമ്മുടെ ഉള്ളിലുള്ള ഈ അജ്ഞാനം അജ്ഞാന ആവരണം മാറി മാറി വരികയാണ്. നമ്മുടെ ഉള്ളിലെ ആ അറിവ് കൂടുതൽ കൂടുതൽ പ്രകടമായി മറ നീക്കി അത് പ്രകടമായി കൊണ്ടുവരികയാണ്. അത് ശ്രവണദാർഢ്യം എന്ന് പറയും. ശ്രവണദാർഢ്യം കൊണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശ്രുതി ഇവിടെ പറയുന്ന വിജ്ഞാന പ്രകാശം, അറിവിന്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശ്രുതി അതിന് കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉപനിഷത് ശ്രവണത്തെ നമ്മളൊരു പ്രഭാഷണം പോലെ, നമ്മുടെ മനസ്സ് ഉല്ലാസത്തിനുള്ള ഒരു പ്രഭാഷണം പോലെ പ്രതീക്ഷിക്കരുത്, അങ്ങനെ കരുതരുത്. അത് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു സംഗതിയാണ്. മനസ്സിന് ഉല്ലാസം ഉണ്ടാക്കാനല്ല അത് ശ്രമിക്കുന്നത്, മറിച്ച് മനസ്സിന്റെ അറിവിന്റെ ആ മറയെ നീക്കിക്കളയാണ് ഈ മന്ത്രം ശ്രമിക്കുന്നത്. അവിടെ വ്യക്തിക്ക് പ്രാധാന്യമൊന്നുമില്ല. ശ്രുതിയും അറിവും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടാണ്. ശ്രുതി നമ്മുടെ അറിവിനെ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ശ്രുതി ഏതെങ്കിലും ഒരു അറിവിന്, നമ്മുടെ ഒന്നും കൂടി പറയാൻ പാടില്ല, ശ്രുതി അറിവിനെ വെളിപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ അറിവിലുള്ള മറയെ നീക്കുന്നു. അതാണ് അതിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത് ശ്രവണം എന്ന് പറയുന്നത്. ആ ശ്രുതി ശരിക്കും അത് അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരുന്നതുകൊണ്ട് വാസ്തവത്തിൽ ഈ പ്രവർത്തനം ബാഹ്യമായിട്ടല്ല നടക്കുന്നത്. ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് സംഭവിക്കുന്നതല്ല. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് അറിവ് പകർന്നു കൊടുക്കുകയല്ല, മറിച്ച് ശ്രുതി ആ അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ട് ആ അറിവിലുള്ള മറയെ നീക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രുതി അനാദി എന്ന് പറയുന്നത്. അനാദിയായി ഈ അറിവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അനാദിയായി അറിവിൽ മൂടലുണ്ട്. അപ്പൊ അനാദിയായി അറിവിൽ ഉള്ള ഈ മൂടലിനെ നീക്കാൻ ഈ ശ്രുതി അനാദിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വ്യക്തികൾക്കൊന്നും സ്ഥാനമില്ല. ഗുരു ശിഷ്യൻ ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അവിടെ ഇല്ല. ശ്രുതിയും അറിവും മാത്രം. ശ്രുതി അറിവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ശ്രവണ ശ്രുതിയുടെ ശ്രവണത്തെ അങ്ങനെ മനസ്സിലാക്കണം. അതിന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് വിജ്ഞാന പ്രകാശനം. വിജ്ഞാന രൂപത്തിൽ അതുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ പ്രത്യേകിച്ചാലും ബോധിപ്പിക്കേണ്ട കാര്യം അത് പ്രകാശിക്കുന്നത് സർവസിദ്ധമാണ്, സർവപ്രത്യക്ഷ സിദ്ധമാണ്, സർവപ്രത്യയ സാക്ഷി എന്നെല്ലാം പറയും. വാമനം സംഭജനീയം, സംഭജനീയം അതിനെയാണ് ഭജിക്കേണ്ടത്, അതിനെയാണ് പരമമായി ആശ്രയിക്കേണ്ടത്. ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അറിവിനെ ആരാണ് അതിനെ ആശ്രയിക്കേണ്ടത്? പറയുന്നത് വിശ്വി സർവേ ദേവ ചക്ഷുരാദയ പ്രാണാഹ രൂപാദി വിജ്ഞാനം ബലി ഉപാഹരന്ത ഇശ ഇവ രാജാനം ഉപാസതി. രാജാവിന് ഭൃത്യന്മാർ ഉപാസിക്കുന്നു, സേവകന്മാർ ഉപാസിക്കുന്നു, അല്ലെങ്കിൽ വൈശ്യന്മാർ ഉപാസിക്കുന്നു. രാജാവിന് വേണ്ടുന്ന ഇതെല്ലാം കൊടുത്ത് രാജാവിന് പോഷിപ്പിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന അവർ അവരുപാസിക്കുന്നു. അതുപാസിക്കുന്ന പോലെ ഈ ഹൃദയമധ്യത്തിൽ ശരീരമധ്യത്തിൽ ഹൃദയദേശത്തിരിക്കുന്ന ഈ അവിടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഈ ജീവന് അറിവിന് പ്രാണാദികൾ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ ഉപാസിക്കുകയാണ്, നിരന്തരം സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശരൂപത്തിലുള്ള അതിനെങ്ങനെ സേവിക്കുന്നു? ബലിം ഉപാഹരന്ത, അതിന് കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട്. രാജാവിനെങ്ങനെയാണോ പൊന്നും പട്ടും എല്ലാം കൊണ്ട് കാഴ്ചവെച്ച് മറ്റുള്ളവർ ഉപാസിക്കുന്ന അതുപോലെ ബലിം ഉപാഹരന്ത വിഷയങ്ങളാകുന്ന വിഷയവിജ്ഞാനമാകുന്ന ബലികൾ, രൂപാദി വിജ്ഞാനം എന്ന് പറഞ്ഞു പ്രപഞ്ചവിജ്ഞാനമാകുന്ന കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാണാഹ ദേവന്മാർ പ്രകാശിക്കുന്നവർ, ചക്ഷുരാദേഹ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ അതിനെ നിരന്തരം ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ നേരത്തെ പറഞ്ഞു വേതണ്ണ സ്വയംഭൂ ബഹിർമുഖമായി പരമാത്മാവ് അതിനെ സൃഷ്ടിച്ച് അത് ബഹിർമുഖമായി പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് സംസാരത്തിൽ പോകുന്നു എന്ന് പറയുന്നു. എങ്കിലും വാസ്തവത്തിൽ ഈ ചക്ഷുരാദികൾ എന്താണ് ചെയ്യുന്നത്? ഈ കാഴ്ച വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ച് അതിനെ പ്രീതിപ്പെടുത്താനും ഭജിക്കാനും ശ്രമിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്നത് ഇതിന് ദോഷം വരുന്നതാണെന്ന് അവയ്ക്ക് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഇവ വാസ്തവത്തിൽ ഈ പരമാത്മാവിനെ പ്രീതിപ്പെടുത്താൻ സന്തോഷിപ്പിക്കാൻ അതിനെ ആരാധിക്കുകയാണ്, ഭജിക്കുകയാണ്. അങ്ങനെ ഭജിക്കുന്നതിന് വേണ്ടി അവയ്ക്ക് വിവേകമില്ലാത്തതുകൊണ്ട് അവയെന്ത് ചെയ്യുന്നു? അതിന് സമർപ്പിക്കുന്നത് വിഷയവിജ്ഞാനമാണ്. അപ്പോൾ ആ സംസാരത്തിലേക്ക് അതിനെ ആ അറിവിനെ ജീവനെ അത് തള്ളിവിടുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അവർ നല്ലതാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അതാണ് ബലിം ഉപാഹരന്ത, കാഴ്ച വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ച് അതിനെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയാണ്. വിശൈവ രാജാനം, വൈശ്യന്മാർ രാജാവിനെ ഉപാസിക്കുന്നു, അവരുടെ സമ്പത്തും ധനവും എല്ലാം സമർപ്പിച്ച് അതുപോലെ. സർവേ ദേവാഹ സർവദേവന്മാരും വാസ്തവത്തിൽ അതാണ് ചെയ്യുന്നത്. വായിക്കുക വിവേകമില്ല. നമ്മൾ ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ജീവന് ദോഷമാണ്. ഇതിന്റെ ആ സ്വരൂപ പ്രഭയെ നശിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ മംഗലേൽപ്പിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അറിവിനെ ബഹിർമുഖമാക്കി കളയും. പക്ഷെ നല്ലതെന്ന് കരുതിയാണ് അവർ ചെയ്യുന്നത്, അവരുപാസിക്കുകയാണ്. വാസ്തവം ഉപാസിക്കുന്നത് തീർച്ചയായും നല്ലതാണെന്ന് കരുതിയാണ്, ദോഷപ്പെടുത്താൻ വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. അതിനാണ് മായ എന്ന് പറയുന്നത്, നല്ലതാണ് എന്ന് കരുതി ചീത്ത ചെയ്യുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അറിവിൽ ഇങ്ങനെയുള്ള ഒരു വികൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് സംസാരം മായ എന്ന് വിളിക്കുന്നത്. അതിനാണ് പറയുന്നത് വിശ്വേ സർവേ ദേവാഹ ചക്ഷുരാദേഹ പ്രാണാഹ ചക്ഷുരാദി പ്രാണന്മാർ രൂപാതിവിജ്ഞാനം, രൂപാതിവിജ്ഞാനമാകുന്ന ബലി ഉപാഹരന്ത, ബലിയെ സമർപ്പിച്ചുകൊണ്ട്, ഉപഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, വിശ ജീവരാജാനം, വൈശ്യന്മാർ രാജാവിനെ ഉപാസിക്കുന്നത് പോലെ ഉപാസതി. എങ്ങനെ താദർഥ്യേന അനുപരത വ്യാപാരാഹ ഭവന്തി പറയും, നിരന്തരം അവർ ഭജിക്കുകയാണ്. എങ്ങനെയാണോ ഭക്തൻ ഭഗവാനെ നിരന്തരം ഭജിക്കുന്നത് പോലെ ഈ ഇന്ദ്രിയങ്ങൾ അവരുടെ സ്വാമിയായിരിക്കുന്ന, അവരുടെ ഈശ്വരനായിരിക്കുന്ന ഈ ജീവനെ അനുപരത വ്യാപാര, വിശ്രമമില്ലാത്ത പ്രവൃത്തി കൊണ്ട് ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. താദർഥ്യം എല്ലാം ആ ഭഗവാൻ വേണ്ടിയാണ്. ഇന്ദ്രിയങ്ങൾ അവയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ശ്രവിക്കുകയും എല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടല്ല, അത് വെറും കരണങ്ങളായി നിന്നുകൊണ്ട് ആ കരണസ്വാമിയായിരിക്കും, അധിഷ്ഠാതാവായിരിക്കും ആ ജീവന് വേണ്ടിയാണ് താദർഥ്യം. അതിനുവേണ്ടിയാണ് അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പ്രവർത്തനത്തിന്റെ ദിശ മാറിപ്പോകുന്നു. ഇത്യർത്ഥം, അതാണ് ഇതിന്റെ താല്പര്യം എന്നാണ്. അപ്പോ ഈ അറിവ് തന്നെ, അറിവിന്റെ സാന്നിധ്യത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അനുപരത വ്യാപാരം, ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ അറിവ് എന്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു, സ്വയമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ജഡങ്ങളാണ്. അറിവിന്റെ സാന്നിധ്യത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ നിരന്തരം ആ അറിവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? ഈ അറിവ് എല്ലാ തരത്തിലും ആ അറിവിന് വന്ന് സംഭവിച്ച ഈ അറിവില്ലായ്മയിൽ നിന്നും മോചിതനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉപകരണങ്ങളായിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിക്കുകയാണ്. അറിവ് അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം, അശ്രമം, അതാണ് ഇതിന്റെ എല്ലാ വ്യാപാരങ്ങളും, പ്രാണാപാന വ്യാപാരങ്ങളും ഇന്ദ്രിയങ്ങളുടെ ബഹിർമുഖമായ പ്രവർത്തനങ്ങളും അല്ല. പക്ഷെ ആ അതിന്റെ സഹജമായ ആ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ ദിശ മാറിയുള്ള പ്രവർത്തനം, മോക്ഷത്തിലേക്കുള്ള പ്രവർത്തനം എന്ന് കരുതി അത് ബന്ധനത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നേയുള്ളൂ. നിരന്തരം ആരും മോക്ഷത്തിന് വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടായിരിക്കും. സഹജമായ അറിവ് തന്നെ, ഒരാൾ വീണു കഴിഞ്ഞാൽ ആ വീണെടുത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നവർ, അറിവ് സ്വയം മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, അതിന്റെ തന്നെ സൃഷ്ടിയായ ബാക്കിയുള്ള കരണങ്ങളും പ്രാണന്മാരെ എല്ലാം ഉപയോഗിച്ച് നിരന്തരം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ. അപ്പൊ അറിവ് ആ ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള അറിവിന്റെ ആ പ്രവൃത്തി, അതിനാണ് വാസ്തവത്തിൽ സംസാരം എന്ന് നമ്മൾ വിളിക്കുന്നത്. ജനനം, ജീവിതം, മരണമെന്ന് നമ്മൾ സംസാരം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള അറിവിന്റെ പ്രവർത്തനമാണ്. എന്നിട്ട് എന്തുകൊണ്ട് മോചിക്കുന്നില്ല? കാരണം അവിടെ വിവേകമില്ല. എന്താണ് ബന്ധം, എന്താണ് മോചനം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെയാണ് മറ, മായ വന്നിരിക്കുന്നത്. അപ്പൊ അറിവിന്റെ നിജപ്രവൃത്തി, അത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് അറിവിന്റെ സംസരണം എന്ന് പറയുന്നത്, അതാണ്. പക്ഷെ അതിനെ സംസാരമെന്ന് പറയും. കാരണം അത് ബന്ധനത്തിലേക്കുള്ള, ബന്ധന രൂപത്തിലുള്ള ഒരു യാത്രയാണ്, സ്വരൂപ സഞ്ചാരം, സ്വരൂപത്തിലേക്കുള്ള ഒരു സഞ്ചാരമല്ല. അതിന് വേണ്ടിയിട്ടാണ് ശ്രുതി അറിവിനെ സഹായിക്കുന്നത്. ആത്മബോധത്തെ ഉണർത്തിക്കൊടുത്ത് ആ അറിവില്ലായ്മയെ നശിക്കുമ്പോൾ അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്കെല്ലാം വിവേകമുണ്ടാവുന്നത്, തിരിച്ചറിവുണ്ടാവുന്നത്. അപ്പൊ അത് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലികൾ ഇവിടെ പറഞ്ഞല്ലോ രൂപാതി വിജ്ഞാനം, ഈ രൂപാതി വിജ്ഞാനമാകുന്ന ബലികളെ സമർപ്പിച്ച് ഉള്ള ഉപാസന, അറിവിന്റെ ഉപാസന, ഇതതിന്റെ അവധ സഞ്ചാരമാണെന്ന് തിരിച്ചറിയുന്നത് ശ്രുതിയിലൂടെയാണ്. ശ്രുതി അതിനെ ബോധിപ്പിക്കുമ്പോഴാണ്, ഇതല്ല ശരിയായ മാർഗം എന്ന് ബോധിപ്പിക്കുമ്പോഴാണ്. അതാണ് ശ്രുതിയുടെ അപൂർവത എന്ന് പറയുന്നത്. അങ്ങനെ ബോധിപ്പിക്കുന്നതിനുള്ള അപൂർവമായ ശക്തി ഉള്ള മന്ത്രങ്ങൾ, അതാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്. അതിന് അപൂർവ ശക്തി, വിശേഷത എങ്ങനെ സിദ്ധിച്ചതാണ്? അത് അറിവിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ടാണ്, അറിവിൽ നിന്നാണ് അതിന്റെ ഉത്പത്തി. അതുകൊണ്ടാണ് അത് ഈശ്വര നിശ്വാസം എന്നതിനെ പറയുന്നത്. അതാണ് ഉപനിഷ ശ്രവണത്തിന്റെ പ്രത്യേകത. അതാണ് യഥർത്ഥ യത് പ്രയുക്താശ്ച സർവേ വായു കരണ വ്യാപാരാഹ സ്വന്യഹ സിദ്ധ ഇതി വാക്യാർത്ഥം.